ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் ஷைவம் டாட் ஆர்க், நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
பதினேழாவது தோன்றவாங்க ஆசியப்படாத ஒரு விளங்குடி கொடுத்து அக்னிவித்யா நஜிகேதசன்ற பேரில் அறியப்படும். அதோடொப்பம் பரவியுண்டான ஒரு மால, ரத்ன மையாய ஒரு மால, அது கொடுத்து. அது கழிஞ்ஞ் ஆ கர்மத்தை ஸ்துதிச்சு கொண்டு பரவியான நடத்து வரும் மந்திரங்கள் மூணு மந்திரங்கள். அடுத்து பதினேழாவது மந்திரம், திருநாச்சிகேத ஸ்திரிரேத்திய சந்தி ஸ்ரீகர்மகிருத் தரதி ஜன்மமிருத்யு ப்ரஹ்மஜஜ்ஞம் தேவம் வீட்யம் விதித்வா நிச்சாயேமாம் சாந்திம் அத்யந்தம் ஏதி. திருநாச்சிகேத ஸ்ரீகர்மகிருத் தரதி ஜன்மமிருத்யு ப்ரஹ்மஜஜ்ஞம் தேவம் வீட்யம் விதித்வா நிச்சாய இமாம் சாந்திம் அத்தியந்தம் ஏதி. திருநாச்சிகேதஸ்திரிரேத்யசந்திம் திருநாச்சிகேதஸ்திரிரேத்யசந்திம் ஸ்ரீகர்மகிருத்தரதி ஜன்மமிருத்யு ப்ரஹ்மஜஜ்ஞம் தேவமீத்யம் விதித்வா நிச்சாயேமாம் சாந்திம் அத்யந்தம் ஏதி. புனரபி கர்மஸ்துதிம் ஏவ ஆஹா, மீண்டும் கர்மஸ்துதிமேவ, ஆ கர்மஸ்துதி தன்னையான இவ்வளவு பரையிறது. பதினேழாவது மந்திரத்தில் திருநாச்சிகேதேதோ அக்னி சீதோ ஏன திருநாச்சிகேத தத்விஜானவான்வா. திருநாச்சிகேத என்ன வியாக்கியான ஆதித்த பதம் திருநாச்சிகேத, அதுடைய அர்த்தமான திரி கிருத்வா மூணு தவணையாயி. நாச்சிகேதோ அக்னி சீதோ ஏன, ഇവിടെ പറയുന്ന നാചികേതം എന്നു പേരുള്ള ഈ അഗ്നിചയനം എന്ന് പറയുന്ന കർമ്മം ആരാണോ ചെയ്തത്, അഗ്നി ചിതു ഏനസ, ഈ അഗ്നിചയനം എന്ന് പറയുന്ന കർമ്മം ഇതാരാണോ ചെയ്യുന്നത്, ഇത് കർമ്മ ഉപാസന രണ്ടും കൂടെ ചേർന്നിട്ടാണ്. യാഗത്തിൽ 720 പകലും രാത്രിയും 365 ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഇരട്ടി വരും, പകലും രാത്രിയും കൂടെ ചേരും. ഈ യാഗത്തിലെ 720 ഇഷ്ടികളാണ് ഉപയോഗിക്കുന്നത്, അത് പകലിന്റെയും രാത്രിയുടെയും പ്രതീകമായി. അതിന് മന്ത്ര ഉച്ചാരണത്തോടുകൂടി അതിനെ അതിന്റെ ക്രമത്തിൽ അടിക്കുക. അതോടൊപ്പം തന്നെ ഇത് കാലത്തിന്റെ പ്രതീകമാണ്. കാലം എന്ന് പറയുമ്പോൾ 365 ദിവസം ഒരു വർഷമാണ്. ഒരു വർഷം എന്ന് പറയുമ്പോൾ അതിന്റെ ഇരട്ടിയാകും, പകലും രാത്രിയും ഏറെ പേരെ കണക്കാക്കുമ്പോൾ. അപ്പോൾ പകലും രാത്രിക്കും ഏറെ പേരെ കണക്കാക്കുമ്പോൾ അതിനുവേണ്ടിയിട്ട് 720 ഇഷ്ടികളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പകലിന്റെയും രാത്രിയുടെയും പ്രതീകമാണ് ഇഷ്ടികൾ എന്ന് പറഞ്ഞ ഇതിനെ സംവത്സരമായി ധ്യാനിക്കുക, ഉപാസിക്കുക, അല്ല ഈ കർമ്മത്തിന്റെ ഭാഗമാണ്. അതാണ് ഇവിടെ അഗ്നിച്ചിതഹേന, ആ കർമ്മവും ഉപാസനയും കാലപ്രതീകമായിട്ട് ഈ ഇഷ്ടികളെ ധ്യാനിക്കുന്നു. ആദ്യം ചേന കർമ്മത്തെ ഒരു സംവത്സരത്തിന്റെ പ്രതീകമായി ധ്യാനിക്കുന്നു, ഉപാസിക്കുന്നു. അങ്ങനെ ആരാണോ ഇത് അനുഷ്ഠിക്കുന്നത്, ഏനസ തൃണാചികീത, അവനെ തൃണാചികീതൻ എന്ന് പറയും. തദ്വിജ്ഞാനവാൻവാ, അതിന്റെ ഉപാസന ഉള്ളവൻ, വിജ്ഞാനവാൻ എന്ന് പറഞ്ഞാൽ ഉപാസന ഉള്ളവൻ എന്നും പറയാം. ആ കർമ്മം അനുഷ്ഠിക്കുന്നവനെന്നോ അല്ലെങ്കിൽ അവനുപാസിക്കുന്നവനെന്നോ രണ്ടു തരത്തിനും പറയാം. ത്രിഭി ഏറ്റ് സന്ധി അങ്ങനെ വ്യാഖ്യാനം ചെയ്യണം. ത്രിഭി മാതൃ പിതൃ ആചാരീഹി ഏറ്റ് പ്രാപ്തിസന്ധി സന്ധാനം സംബന്ധം മാത്രാദ്യ അനുശാസനം യഥാവത് പ്രാപിക്കേണ്ടത്. മാതാവ് പിതാവ് ആചാര്യൻ അങ്ങനെ മൂന്ന് ഗുരുക്കന്മാരാണ്. ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് മാതാവ്, തുടർന്ന് പിതാവ്, അത് കഴിഞ്ഞ ആചാര്യൻ. ഈ മൂന്ന് ഗുരുക്കന്മാരിൽ നിന്നും ഉപദേശം വേണ്ട രീതിയിൽ നേടിയവൻ എന്നുവെച്ചാൽ ബാല്യകാലം മുതൽ തന്നെ ശരിയായ സംസ്കാരത്തെ അറിയിച്ചവൻ. അവന് മാത്രം മൂന്ന് ഗുരുക്കന്മാരിൽ നിന്നും വിദ്യ നേടുന്നവന്, ശരിയായ വിദ്യ നേടുന്നവന് ശരിയായ സംസ്കാരം ആർജിക്കാൻ കഴിയും. അതിലൂടെ പറഞ്ഞു മാതൃ പിതൃ ആചാര്യഹി ഏറ്റി പ്രാപ്തി സന്ധി സന്താനം, അതിന്റെ അർത്ഥം പറയുകയാണ്. അതൊന്നുകൂടി വിശദീകരിക്കുന്ന സംബന്ധം ഈ കർമ്മവുമായിട്ട്, ഈ കർമ്മവുമായിട്ടുള്ള ഫലം, കർമ്മത്തിന്റെ ഫലവുമായിട്ടുള്ള ബന്ധം ഒരു ജീവൻ ഉണ്ടാകുന്നത് ഗുരുമുഖത്ത് നിന്ന് കേവലം വേദപഠനം കൊണ്ട് മാത്രമല്ല, മറിച്ച് ബാല്യം മാതാവിൽ നിന്നുള്ള അനുശാസനം, പിന്നെ പിതാവിൽ നിന്നുള്ള അനുശാസനം, പിന്നെ ഗുരുവിൽ നിന്ന് വരുന്ന അനുശാസനം, ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നിട്ടാണ് മാത്രാദ്യ അനുശാസനം യഥാവത് വിധിവത് അതെല്ലാം പ്രാപിച്ച് ചെയ്തത്. അപ്പോൾ വൈദിക ധർമ്മം അനുസരിച്ച് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വൈദികമായ കർമ്മങ്ങൾക്കും ഉപാസനകൾക്കും വേണ്ടുന്ന സംസ്കാരങ്ങൾ ജനനം മുതൽ തന്നെ ആർജിക്കാൻ കഴിയുന്നു. അവന്റെ ജന്മം തന്നെ സംസ്കാരം ബദ്ധമാണ്. സംസ്കാരബദ്ധമായിരിക്കുന്ന ഷോഡശ സംസ്കാരങ്ങൾ, ചത്വാരിഞ്ച സംസ്കാരങ്ങൾ എന്നൊക്കെ പറയുന്ന സംസ്കാരങ്ങൾ കൊണ്ടാണ് ജനിക്കുന്നത് തന്നെ, മരണം വരെ തുടരുന്നതാണ് ആ സംസ്കാരം. അതുകൊണ്ടാണ് മാതാപിതാക്കളിൽ നിന്നും എന്നർത്ഥം ഗർഭാധാനം എന്ന് പറയുന്ന കർമ്മം തുടങ്ങി അവിടെ വൈദിക സംസ്കാരം അനുസരിച്ചാണ് ഒരു കുട്ടി ജനിക്കുന്നത് വളരുന്നത് അല്ല. അതുകൊണ്ട് ആണ് ഇവിടെ പ്രത്യേകം പറഞ്ഞത് മാതാവ് പിതാവ് ഗുരു എല്ലാവരിൽ നിന്നും യഥാവത്, അതിൽ ശാസ്ത്രം നിർദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ സംബന്ധം സംസ്കാരത്തെ നേടി. ആ സംസ്കാരമാണ് കർമ്മവും ഫലവുമായിട്ട് ഇയാളെ ബന്ധിപ്പിക്കുന്നത്. അവയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. തദ്ഹി പ്രാമാണ്യ കാരണം ശ്രുത്യന്തരാത് അവഗമ്യതേ. ഇത് പ്രാമാണ്യത്തിന് കാരണമായിട്ട് ശ്രുത്യന്തരാത് മറ്റ് ശ്രുതികളിൽ നിന്നും അവഗമ്യതേ അറിയാം. യഥാ മാതൃമാൻ പിതൃമാൻ വേദ സ്മൃതിശിഷ്ടൈർവ പ്രത്യക്ഷ അനുമാൻ ആഗമേ യഥാ മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. മാതൃമാൻ എന്ന് പറഞ്ഞാൽ മാതാവിൽ നിന്നും ഉപദേശം നേടിയവൻ, പിതൃമാൻ പിതാവിൽ നിന്നും ഉപദേശം നേടിയവൻ, ആചാര്യവാൻ ആചാര്യനിൽ നിന്നും ഉപദേശം നേടിയവൻ മുതൽ ഈ മൂന്ന് പേരിൽ നിന്നും സംസ്കാരത്തെ ആർജിച്ചവൻ. വേദ അവനാണ് കർമ്മത്തെയും കർമ്മഫലത്തെയും അറിയുന്നത്. സ്മൃതി ശിഷ്ടർവ സ്മൃതിയിൽ നിന്ന് ശിഷ്ടന്മാരിൽ നിന്ന് പ്രത്യക്ഷ അനുമാനം ആഗമേർവ പ്രത്യക്ഷം അനുമാനം ആഗമം ഇവകളിൽ നിന്ന് വേദസ്മൃതി ശിഷ്ടർവ എന്ന് ഒരുമിച്ചാണ്. വേദത്തിൽ നിന്നും സ്മൃതികളിൽ നിന്നും ശിഷ്ടന്മാരിൽ നിന്നും, അതായത് ഇവിടെ ത്രിഭിരേത്തി സന്ധ്യം എന്ന് പറഞ്ഞു മൂന്ന് പേരിൽ മൂന്ന് കൂട്ടരവിടെ പറഞ്ഞു. ത്രിഭി എന്ന് പറയുന്ന മൂന്ന് പേരാണ്. ആരൊക്കെയാകാം? ഒന്നുകിൽ മാതാവ് പിതാവ് ആചാര്യൻ, അല്ലെങ്കിൽ വേദം സ്മൃതി ശിഷ്ടന്മാർ. വേദം എന്ന് പറയുന്നത് ഈ ചതുർവേദം, സ്മൃതികൾ എന്ന് പറയുന്ന വേദത്തിന്റെ വ്യാഖ്യാന രൂപത്തിൽ കലാകാരങ്ങളിൽ ആചാര്യന്മാർ എഴുതിയിരിക്കുന്നതാണ് സ്മൃതികളെന്ന് പറയുന്നത്. അത് ഓരോ കാലധർമ്മങ്ങളനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. വേദത്തിന്റെ വ്യാഖ്യാനങ്ങളാണ് മനുസ്മൃതി, നൂതന സ്മൃതി, ഇങ്ങനെയെല്ലാം അറിയപ്പെടുന്ന സ്മൃതികൾ. ആ സ്മൃതികളിൽ പ്രധാനമായിട്ട് കാലധർമ്മങ്ങളെ പ്രതിപാദിക്കുന്നത് വേദത്തിൽ എന്ന് പറഞ്ഞാൽ കാലാതീതമായ ധർമ്മത്തെ പറയുന്നു. പക്ഷെ അവർ ഓരോ കാലവും വരുമ്പോൾ അത് മാറ്റങ്ങൾ വേണ്ടി വരും. ആ മാറ്റങ്ങളെ കണ്ടുകൊണ്ട് അതാത് കാലത്തെ ശിമാർ രചിക്കുന്നതാണ് സ്മൃതികൾ. അത് ഒരു കാലത്ത് സ്മൃതി പിൽക്കാലത്ത് ആ സ്മൃതിയിൽ പറഞ്ഞിരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിൽക്കാലത്ത് സ്വീകരിക്കാൻ കഴിയാതെ, ഉദാഹരണം മനുസ്മൃതി എല്ലാം തന്നെ, അതെല്ലാം പറഞ്ഞിരിക്കുന്ന പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംസ്കൃത ബുദ്ധികൾക്ക് ഇന്നത്തെ കാലത്ത് സ്വീകരിക്കാൻ വയ്യാത്തതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പ്രാകൃതങ്ങളായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അത്തരം സ്മൃതികളെല്ലാം എന്ത് ചെയ്യുന്നു? കലാകാലങ്ങളിൽ അതിനെ മാറ്റിയെഴുതും. പുതിയ പുതിയ സ്മൃതികൾ വരുന്നു. അങ്ങനെയുള്ള സ്മൃതികളും ശിഷ്ടി ശിഷ്ടന്മാര് ഉപദേശിക്കുന്നു, സത്തുക്കൾ അവരുടെ ഉപദേശം. നമ്മൾ പ്രത്യേകിച്ച് ഗ്രന്ഥങ്ങളൊന്നും എഴുതാതെ തന്നെ അതാത് കാലങ്ങളിൽ വരുന്ന മഹാപുരുഷന്മാര് അവരുടെ ഉപദേശം ഉപദേശ രൂപത്തിൽ അവർ കൊടുക്കുന്നു. ഇവ ഇവയിൽ നിന്നും സംസ്കാരത്തെ ആർജിക്കാം. പിന്നെ പ്രത്യക്ഷ അനുമാന ആഗമേഹി, ഒരു വ്യക്തി തന്നെ സ്വയം പ്രത്യക്ഷമായി കാണുന്ന കാര്യങ്ങൾ പ്രത്യക്ഷം പറയുമ്പോൾ ശരിയായിട്ടുള്ള ജ്ഞാനം, അനുമാനം അതിൽ നിന്നുണ്ടാകുന്ന ശരിയായ ജ്ഞാനം, ആഗമങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ ശാസ്ത്രങ്ങളും അതിൽപ്പെടും, വേദങ്ങൾ സ്മൃതികൾ മറ്റ് ശാസ്ത്രങ്ങൾ എല്ലാം. ഈ ശാസ്ത്രങ്ങളിൽ നിന്നെല്ലാം നേരുന്ന സംസ്കാരം, ആ സംസ്കാരം കൊണ്ടത് എന്ത് ചെയ്യുന്നു? വിശുദ്ധി പ്രത്യക്ഷ, ഇതിൽ നിന്നും ഉണ്ടാകുന്ന വിശുദ്ധി പ്രത്യക്ഷമാണ്, എല്ലാവർക്കും അനുഭവമുള്ളതാണെന്ന്. ഇവയിൽ നിന്നെല്ലാം നല്ല അനുശാസന ഉപദേശങ്ങൾ നേടി നല്ല സംസ്കാരത്തെ ആർജിക്കുന്നതാണ് വിശുദ്ധി. അവന്റെ സംസ്കാരത്തിനും ജ്ഞാനത്തിനും പ്രവൃത്തിയിലും വാക്കിനും എല്ലാം വിശുദ്ധി വരുന്നു. അങ്ങനെയുള്ള വിശുദ്ധിയെ നേടി ത്രിവിരേക്ക് സന്ധ്യം. ഇത് എങ്ങനെയെങ്കിലും ആശ്രയിച്ച് ത്രികർമ്മകർ കർത്ത തരതി അതിക്രാമ ജന്മമൃത്യു ത്രികർമ്മകർ ഈ പറയുന്ന നാചികേത അഗ്നിയെ അനുഷ്ഠിക്കുന്നവൻ കർത്ത, അവനാണ് ത്രികർമ്മകർ എന്ന് പറയുന്നത്. അതിക്രാമത് ജന്മമൃത്യു, അവൻ ജന്മമൃത്യുക്കളെ അതിക്രമിക്കുന്നു. കിഞ്ച മാത്രമല്ല ബ്രഹ്മജ്ഞം ബ്രഹ്മണ ഹിരണ്യഗർഭാജാത ബ്രഹ്മജ. ബ്രഹ്മജൻ എന്ന് പറഞ്ഞാൽ ഹിരണ്യഗർഭനിൽ നിന്നും ഉണ്ടായവൻ എന്നാണ് അതിന്റെ. ഹിരണ്യഗർഭാജാത ബ്രഹ്മജ ബ്രഹ്മജസ്ഥ അസുജ്ഞസ്ഥ ബ്രഹ്മജ്ഞ. ബ്രഹ്മജനായി ഹിരണ്യഗർഭനിൽ നിന്നും ഉണ്ടായി സർവത്തെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് ബ്രഹ്മജ്ഞൻ. ബ്രഹ്മജ്ഞൻ എന്നുണ്ടെന്ന് പറഞ്ഞു സർവജ്ഞോഹ്യസവും, ഇവൻ സർവജ്ഞനാണ്. വിരാട് പുരുഷനെ കുറിച്ച് പറയുക, ആ ഹിരണ്യഗർഭൻ തന്നെ, ഹിരണ്യഗർഭനിൽ നിന്നും വിരാട് പുരുഷൻ ഉണ്ടായി എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഹിരണ്യഗർഭൻ പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചു, ഭൂതകാര്യങ്ങളെല്ലാം സൃഷ്ടിച്ചു. സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ ആ ഹിരണ്യഗർഭൻ തന്റെ സൂക്ഷ്മ ഉപാധിയെ വിട്ടിട്ട് ആ സ്ഥൂല ഉപാധിയോ സ്വന്തം ഉപാധിയായി സ്വീകരിച്ചു. അപ്പൊ അത് വിരാട് എന്ന് പറയുന്ന ഭാവമായി, വിരാട് പുരുഷനായി. ഒരേ ചൈതന്യം തന്നെ, നിർഗുണമായ ബ്രഹ്മമായിരുന്നു, പിന്നീട് മായാശക്തിയോട് ചേർന്നു മായാശബളിതമായ രൂപം വന്നു, അത് കഴിഞ്ഞ് സൂക്ഷ്മമായ ഉപാധി സ്വീകരിച്ചുകൊണ്ട് ഹിരണ്യഗർഭനായി, അത് തന്നെ സ്ഥൂലമായ ഉപാധിയെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോ വിരാട് വിരാട് പുരുഷനായി. വിരാട് പുരുഷൻ വൈശ്വാനരൻ എന്ന നമ്പർ എന്ന വിരാട് ഭാവത്തെ പ്രാപിച്ചു. സർവജ്ഞനാണ്, സർവജ്ഞാണ് ബ്രഹ്മജ്ഞൻ എന്ന് പറഞ്ഞത്. ബ്രഹ്മത്തിൽ നിന്നുണ്ടാ ബ്രഹ്മജ്ഞനിൽ നിന്നുണ്ടാവുകയും സർവജ്ഞനായിരിക്കുകയും ചെയ്യുന്നവൻ, ബ്രഹ്മജ്ഞനായിരിക്കുകയും സർവജ്ഞനായിരിക്കുകയും ചെയ്യുന്നവൻ, ബ്രഹ്മത്തിൽ നിന്നുണ്ടാവുകയും സർവജ്ഞനായിരിക്കുകയും ചെയ്യുന്നവൻ എന്ന ബ്രഹ്മജ്ഞ വിരാട് പുരുഷൻ. തം ദേവം ദ്യോതന ജ്ഞാനാദിഗുണമണ്ഡം ബ്രഹ്മജ്ഞം ദേവം, ആ ദേവനെ. എന്തുകൊണ്ട് ദേവൻ എന്ന് പറഞ്ഞു? ദ്യോതന ദ്യുതദീപ്തൻ, ദീപ്തിയുള്ളവൻ, പ്രകാശിക്കുന്നവൻ, ജ്ഞാനസ്വരൂപനായിരിക്കുന്നവൻ. അങ്ങനെ പറയുന്നത് ജ്ഞാനാദിഗുണമണ്ഡം, സർവജ്ഞത തുടങ്ങിയ ഗുണത്തോടുകൂടിയിരിക്കുന്നവൻ, സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായിരിക്കുന്നവൻ, സർവീശ്വരൻ ആയിരിക്കുന്ന വിരാട് പുരുഷൻ. ആ വിരാട് പുരുഷനെ വീഢ്യം സ്തുത്യം വിധിക്കുക, അവനാണ് സ്തുതിക്കപ്പെടേണ്ടത്, ആരാധിക്കപ്പെടേണ്ടത്. ശാസ്ത്രത വിധിക്കുക, ശാസ്ത്രത്തിൽ നിന്നും ശാസ്ത്രം ബോധിപ്പിക്കുന്ന അവനെയാണ് വീഢ്യം സ്തുത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അവനാണ് ഉപാസ്യനായിരിക്കുന്നത്, വിരാട് പുരുഷനായിരിക്കുന്ന ആ പരമേശ്വരനാണ് ഉപാസ്യനായിരിക്കുന്നത് എന്ന് ശാസ്ത്രത്തിൽ നിന്നും വേദത്തിൽ നിന്നും മനസ്സിലാക്കി, വേദം അതുപോലെയുള്ള ശാസ്ത്രങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കി. നിശ്ചയ എന്റെ അർത്ഥം പറയുന്നു, ദൃഷ്ട്വ സാക്ഷാത്കരിച്ച്, എങ്ങനെ? ആത്മഭാവേന, ആത്മഭാവേന സാക്ഷാത്കരിക്കുക എന്ന് പറയുന്നത് അതിനെ ഉപാസിക്കുക എന്നാണ്. കാരണം ഇവിടെ പറയുന്ന കർമ്മ അഗ്നി ചൈനം എന്ന് പറയുന്ന കർമ്മം, ആ കർമ്മത്തിൽ ഈ വിരാട് രൂപത്തെ, ഈശ്വരന്റെ വിരാട് രൂപത്തെ ഉപാസിക്കുന്നു, അതങ്ങനെ തന്നോട് അഭിന്നമായി ഉപാസിക്കുന്നു. അതാണ് കാലം. കാലത്തെ ഐശ്വര്യ കാലത്തിന്റെ പ്രതീകമായി കാണുന്നു. കാലസ്വരൂപിയാണ് കാലം എന്ന് പറയുമ്പോൾ ആഹിരണ്യ ഗർഭന്റെ വിരാട് സ്വരൂപമാണ് കാലത്തിൽ. സർവഭൂത വർത്തമാന ഭാവി രൂപത്തിലുണ്ടെങ്കിൽ കാലത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ ഉത്പത്തി സ്ഥിതി സംഹാരം വരെ സർവവും ആ കാലത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. ഉത്പത്തി ഭൂതകാലത്ത്, സ്ഥിതി വർത്തമാനത്ത്, ഭാവിയിൽ വിനാശം. അപ്പോൾ കാലം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ പ്രതീകമാണ്. അപ്പോൾ കാലരൂപത്തിൽ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ വിരാട് രൂപത്തിൽ ധ്യാനിക്കുക എന്നുള്ളതാണ്. അതാണ് വിരാട് ഉപാസന. അങ്ങനെ ആ വിരാടിനെ പിന്നെ താനായി ധ്യാനിക്കുക. ആ വിരാട് രൂപത്തിലിരിക്കുന്നത് താൻ തന്നെയാണ്. ഭൂതവർത്തമാന ഭാവി കാലരൂപത്തിലിരിക്കുന്നത് ഈ പ്രപഞ്ച സ്വരൂപത്തിലിരിക്കുന്ന വിരാട് രൂപത്തിലിരിക്കുന്ന ആഹിരണ്യഗർഭൻ താൻ തന്നെയാണ് എന്നിങ്ങനെ ആത്മഭാവേന ആത്മരൂപത്തിൽ ദൃഷ്ട എന്നിച്ചുകൂടെ ഉപാസിച്ച് സാക്ഷാത്കരിച്ച് സ്വബുദ്ധി പ്രത്യക്ഷ. അങ്ങനെയുള്ള ഉപാസന കൊണ്ട് എന്ത് വരുന്നു ഫലം? സ്വബുദ്ധി പ്രത്യക്ഷമായിരിക്കുന്ന ശാന്തിയും സ്വസംവേദ്യമായിരിക്കുന്ന ശാന്തിയും അവന് തന്നെ, അവന് ഉപാസകന് തന്നെ അനുഭവിക്കാൻ കഴിയാവുന്ന ശാന്തിയും ഉപരതിയും അത്യന്തമായ ശാന്തിയും അതാണ് ഉപരതി എന്ന് പറയുന്നത്. ഏരി അതിശയേന ഏരി അതിശയകരമായി അത്യധികമായി പ്രാപിക്കുന്നു. വൈരാഗ്യം പദം ജ്ഞാന കർമ്മ സമുച്ചയ അനുഷ്ഠാനേന പ്രാപ്തമതി ചേർക്കാം. ഈ നാചികേത അഗ്നിയുടെ അനുഷ്ഠാനത്തിലൂടെ ഒരു ഉണ്ടാകുന്ന എന്താണ് വൈരാഗ്യം പദം, വിരാട് പദം. ഹിരണ്യഗർഭസ്ഥാനം എന്ന് പറയുന്ന പോലെ തന്നെ വൈരാഗ്യം വിരാടിന്റെ സ്ഥാനം എന്നറിയാം. അതായത് സ്ഥൂലമായ ഉപാധിയോടുകൂടിയിരിക്കുന്ന ആ ഹിരണ്യഗർഭൻ തന്നെയാണ് താൻ എന്നുള്ള ഉപാസനയിലൂടെ ഗുരുവിന് എത്തിച്ചേരുന്ന ആ സർവാത്മഭാവം, വിരാട് വൈശ്വാനരാത്മഭാവം, അത് ജ്ഞാനകർമ്മ സമുച്ചയാനുഷ്ഠാനേനാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ പ്രത്യേകം മനസ്സിലാക്കണം, കർമ്മ ജ്ഞാനകർമ്മ സമുച്ചയം എന്ന് പറയുന്ന എല്ലായിടത്തും ജ്ഞാനം എന്ന് പറയുന്ന ഉപാസനയാണ്. ഉപാസന കർമ്മ സമുച്ചയാനുഷ്ഠാനേന, ഉപാസന കർമ്മ സമുച്ചയാനുഷ്ഠാനത്തിലൂടെ പ്രാപ്നോതി പ്രാപ്നോതി പ്രാപിക്കുന്നു ഇത്യർത്ഥം. അതാണ് എന്റെ താല്പര്യം. അതുകൊണ്ടാണ് ഇവിടെ സ്വർഗം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കർമ്മം അഗ്നിവിദ്യ എന്ന് പറയുമ്പോൾ അത് ഉപാസന കർമ്മ സമുച്ചയമാണ് എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞത്. ഇവിടെ പറയുന്നത് കേവലമായൊരു കർമ്മമല്ല, കേവലമായൊരു ഉപാസനയല്ല. നേരത്തെ ഈശാവാസ്യത്തിൽ പറഞ്ഞതുപോലെ വിദ്യാംശ അവിദ്യാംശ യസ്തദ്വേദ ഉഭയംസ അവിദ്യയാമത്വം തീർത്തുക വിദ്യയാമതും അശ്വതെ എന്ന മന്ത്രത്തിൽ പറഞ്ഞ ആ ഉപാസന കർമ്മ സമുച്ചയ അനുഷ്ഠാനത്തെയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അവൻ അത്യന്തമായ ശാന്തിയെ പ്രാപിക്കുന്നു, വിരാടാത്മഭാവത്തെ പ്രാപിക്കുന്നു. അതാണ് അതിന്റെ ഫലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നചികേതസ് രണ്ടാമത് ഇതാവശ്യപ്പെടുന്നത്. കാരണം ഇനി മൂന്നാമത് നജികേതസ് ആവശ്യപ്പെടാതെ തന്നെ സ്വർഗപ്രാപ്തിക്കുള്ള ഉപായങ്ങളും സ്വർഗസുഖങ്ങളുമെല്ലാം നജികേസ് നിയമതകൾ വാഗ്ദാനം ചെയ്യുന്നു. അതെല്ലാം തിരസ്കരിക്കുന്നു, വേണ്ട എന്ന് പറയുന്നു. എന്നിട്ടിവിടെ സ്വർഗപ്രാപ്തിക്കുള്ള ഉപായം ചോദിക്കുകയും ചെയ്യുന്നു. അവരുടെ സ്വർഗം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പുരാണങ്ങളിലും മറ്റും വർണ്ണിക്കുന്ന ഒരു ഭോഗഭൂമി, അതല്ല സ്വർഗം എന്ന് പറയുന്നത്. ഇത് യോഗഭൂമിയാണ്, മോക്ഷഭൂമാണ്, അങ്ങനെയുള്ള സ്വർഗമാണ്. അതായത് ഉപാസന കർമ്മ സമുച്ചയാനുഷ്ഠാനത്തിലൂടെ എത്തിച്ചേരുന്ന വിരാടാത്മഭാവം അതാണ്. അതിന് ഉള്ള കർമാനുഷ്ഠാനവും അതിന്റെ ഉപാസനവും ഇവിടെ ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാകും. അല്ലെങ്കിൽ പൂർവാപര തമ്മിൽ നമുക്ക് വൈരുദ്ധ്യം തോന്നും. ഇപ്പോഴുള്ള ഭാഷയത്തിൽ അത് വ്യക്തമാക്കി സ്വർഗലോകി. സ്വർഗം എന്ന് പറഞ്ഞാൽ വൈരാജി വിരാടാത്മസ്വരൂപ പ്രതിപത്യം, സാധാരണ സ്വർഗമല്ല ഇതെന്ന്. അടുത്ത് വീണ്ടും അതിനെ വിശദീകരിക്കുന്നു. ഈശത്തെ അഗ്നർ നചികേത സ്വർഗോ യം അംഗണീഹ ദ്വിതീയേന വരേണ ഏതം അഗ്നി തവേവ പ്രവക്ഷന്തി ജനാശ തൃതീയം വരം നചികേതോ വർണേഷ്വ. കഴിഞ്ഞ മന്ത്രത്തിന്റെ അർത്ഥം നോക്കുന്നു. നാചികേത നചികേതസിന് ഉപദേശം കൊടുത്ത ആനന്ദം തന്നാചികേതം മൂന്ന് തവണ ഈ അഗ്നിജയനം ചെയ്യുന്നവൻ മാതാപിതാക്കളുടെ ആചാര്യന്റെ അല്ലെങ്കിൽ വേദം സ്മൃതി ശിഷ്ടന്മാർ അല്ലെങ്കിൽ പ്രത്യക്ഷാനുമാന ആഗമനങ്ങളിലൂടെ ശരിയായ സംസ്കാരത്തെ ജ്ഞാനത്തെ പ്രാപിച്ചിട്ട് പൃഥിരേത്യസന്ധി തൃകർമ്മകൾ ഈ കർമ്മത്തെ അനുഷ്ഠിക്കുന്നവൻ ജന്മമൃത്യു തരതി ജന്മമൃത്യുക്കളെ തരണം ചെയ്യുന്നു. ബ്രഹ്മയജ്ഞം നിരാജോതിയായിരിക്കുന്ന ഈശ്വരനെ ദേവം ജ്ഞാനസ്വരൂപനായ ഈശ്വരന്റെ യുദ്ധം സ്തുതിച്ചിട്ട് ഉപാസിച്ചിട്ട് വിധിത്വ ഉപാസിച്ചിട്ട് നിശ്ചായ ഉപാസനയിലൂടെ സാക്ഷാത്കരിച്ചിട്ട് ഇമാം അത്യന്തം ശാന്തി ഏരി അത്യന്തമായ ശാന്തി വിരാടാത്മഭാവത്തെ പ്രാപിക്കുന്നു ഏരി പ്രാപിക്കുന്നു. അടുത്തു വരുന്ന രണ്ട് മന്ത്രങ്ങളും ഇതിനെക്കുറിച്ച് തന്നെ പറയുന്നതാണ്. ത്രിനാചികേത ത്രയമേതദ് വിധിത്വ ഏവം വിദ്വാൻ ചിന്തേ നാചികേതം സമൃത്യുപാശാൻ പുരത പ്രണോദ്യ ശൂകാദികോ മോദതേ സ്വർഗലോകേ. ത്രിനാചികേത ത്രയം ഏതദ് വിധിത്വ യ ഏവം വിദ്വാൻ ചിന്തേ നാചികേതം സ മൃത്യുപാശാൻ പുരത പ്രണോദ്യ ശോകാദികോ ശോകാദികഃ മോദതേ സ്വർഗലോകേ പ്രകരണം ചെയ്യുന്നത്.